2019 December 28 ശനിയാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. പുതുവത്സര സമ്മാനവുമായി ആദ്യം റെയിൽവേ. റെയിൽവേക്ക് ഇപ്പോൾ തനത് ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കാറില്ല. പൊതു ബജറ്റിൽ റെയിൽവേ ബജറ്റ് കൂടി ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ റെയിൽവേ യാത്രാ ചരക്കുകൂലി വർധന ബജറ്റിന്റെ ഭാഗമാകാറില്ലതാനും. വർഷത്തിൽ ഏതു സമയത്തും നിരക്കു വർധന നടപ്പിലാക്കുന്ന രീതിയാണിപ്പോൾ. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ രണ്ടു മാസം കൂടി ഉണ്ടെങ്കിലും നിരക്കു വർധനയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ടിക്കറ്റ് നിരക്കുകൾക്കൊപ്പം ചരക്കുകൂലിയിലും വർധന വരുത്താൻ ഒരുങ്ങുകയാണ് റെയിൽവേ. കുതിച്ചുകയറുന്ന ചെലവ് നേരിടാൻ ഇതല്ലാതെ വഴിയില്ലെന്നാണ് പറയുന്നത്. യാത്രാനിരക്കിൽ 10% മുതൽ 20% വരെ വർധന വരുത്താനാണത്രേ ആലോചന. എല്ലാ ക്ലാസിനും ബാധകമാകും വിധത്തിലാകും നിരക്ക് വർധനയെന്നും കേൾക്കുന്നു. ഒരു വിഭാഗത്തെ മാത്രം ഒഴിച്ചു നിർത്തുന്നത് ശരിയല്ലോ. പൊതു ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ റെയിൽവേ നിരക്ക് വർധന പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ആലോചന. പുതുവർഷം അങ്ങനെ റെയിൽവേ യാത്രക്കാരുടെ കീശ ചോർത്തിക്കൊണ്ടാവും തുടങ്ങുക. പിറകെ മറ്റു മേഖലകളിലും നിരക്ക് വർധന ഉണ്ടായിക്കൂടുന്നില്ല. സർക്കാരുകളുടെ ഭരണച്ചെലവ് ഉയർന്നു പോകും തോറും സേവന നിരക്കുകളടക്കം എല്ലാറ്റിനും ജനങ്ങൾ ഉയർന്ന ഫീസ് നൽകാൻ നിർബന്ധിതരാകുന്നത് സ്വാഭാവികമാണ്. ശമ്പള വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് ഇത്തരത്തിലുള്ള നിരക്ക് വർധന വലിയ ഭാരമാകില്ലെങ്കിലും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അധിക ഭാരം തന്നെയാകും. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഉൾപ്പെടെ ജീവിത ചെലവുകൾ കുതിച്ചുയരുന്നതിനിടയിൽ ട്രെയിൻ ബസ് നിരക്കുകൾ കൂടി വർദ്ധിച്ചാലുണ്ടാകുന്ന ദുരിതം അസഹനീയം തന്നെയാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ യാത്രാമാർഗം എന്ന നിലയിലാണ് റെയിൽവേ ജനങ്ങളെ സേവിച്ചു വരുന്നത്. പ്രവർത്തന ചെലവിലുണ്ടാകുന്ന വർധന നേരിടാൻ പാകത്തിൽ വരുമാനം വർദ്ധിക്കുന്നില്ല. നിരക്ക് വർധന അനിവാര്യമാകുന്നത് അതുകൊണ്ടാണെന്ന് റെയിൽവേ വിശദീകരിക്കുന്നുണ്ട്. April 1 October 31 ഇടയ്ക്കുള്ള 6 മാസം 1.18 ലക്ഷം കോടി രൂപയാണ് വരവ് പ്രതീക്ഷിച്ചത്. എന്നാൽ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല. പ്രതീക്ഷിച്ചതിനേക്കാൾ 19,412 കോടി രൂപയുടെ കുറവാണ് നേരിട്ടത്. വരവും ചിലവും തമ്മിലുള്ള ഈ പൊരുത്തക്കേട് രണ്ടാം പാദത്തിലും ആവർത്തിക്കാനാണ് സാധ്യത. ലക്ഷക്കണക്കിന് വരുന്ന ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുകയാണ്. ഒഴിഞ്ഞുകിടക്കുന്ന പോസ്റ്റുകളിൽ കൃത്യമായ നിയമനം നടന്നിരുന്നുവെങ്കിൽ പ്രവർത്തന ചെലവ് ഇപ്പോഴത്തേക്കാൾ കൂടുമായിരുന്നു. ഉള്ള ജീവനക്കാരെ വെച്ച് തന്നെ അധിക ജോലി ചെയ്യിച്ചാണ് റെയിൽവേ മുന്നോട്ടു പോകുന്നത്. ജീവനക്കാരിൽ നിന്ന് ഇതിനെതിരെ വൻ പ്രതിഷേധം ഉയരാറുണ്ട്. അതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് റെയിൽവേ. പുതിയ പാതകൾക്കും സർവീസുകൾക്കും വേണ്ടിയുള്ള മുറവിളി രാജ്യമൊട്ടാകെ ഉണ്ട്. വിഭവ ദാരിദ്ര്യം കാരണം വികസന പദ്ധതികൾ പലതും മുടന്തുന്ന അവസ്ഥയിലാണ്. കേരളം പോലുള്ള കൊച്ചു സംസ്ഥാനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവഗണിക്കുകയാണ് റെയിൽവേ. 20-30 കൊല്ലത്തെ പഴക്കമുള്ള വാഗ്ദാനങ്ങൾ പോലും നടപ്പിലാകാതെ കിടക്കുകയാണ്. ഏറെക്കാലമായി കാത്തിരിക്കുന്ന ശബരിപാതയും ഗുരുവായൂർ തിരുനാവായ പാതയും നിലമ്പൂർ തലശ്ശേരി മൈസൂരു പാതയും ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇപ്പോൾ. ഭൂമി ഏറ്റെടുത്ത് നൽകാത്തതാണ് കാരണമെന്നാണ് റെയിൽവേയുടെ നിലപാട്. സംസ്ഥാന സർക്കാരാകട്ടെ ഈ പ്രശ്നത്തിൽ അനുകൂല നിലപാടെടുക്കാതെ നിൽക്കുകയാണ്. ടിക്കറ്റ് നിരക്ക് വർധനയ്ക്ക് മുന്നേ ട്രെയിനുകളിലും സ്റ്റേഷനുകളിലും ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്കെല്ലാം വില കൂട്ടിക്കഴിഞ്ഞു. ഇതിലും മലയാളികൾക്കാണ് കൂടുതൽ അധിക ചെലവുണ്ടാകാൻ പോകുന്നത്. ദീർഘദൂര യാത്രക്കാരിൽ നല്ലൊരു വിഭാഗം മലയാളികളാണല്ലോ. ട്രെയിനുകൾ വിവിധ ഇനം തിരിച്ച് അധിക നിരക്ക് ഈടാക്കുന്ന രീതി വന്നതോടെ ആ ഇനത്തിലും അധിക ഭാരം താങ്ങേണ്ടി വരാറുണ്ട്. പുതിയ നിരക്ക് വർധന കൂടിയാകുമ്പോൾ ട്രെയിൻ യാത്ര ഏറെ ചെലവേറിയതാകും. ഇങ്ങനെയൊക്കെയാണെങ്കിലും സംസ്ഥാനത്തിനുള്ളിലെ ബസ് നിരക്കുകളുമായി താരതമ്യപ്പെടുത്തിയാൽ ട്രെയിൻ യാത്ര തന്നെയാകും ഏറെ ലാഭകരം. ബസ് ടിക്കറ്റിന്റെ പകുതി പോലും വേണ്ടിവരില്ല ട്രെയിനിൽ ലക്ഷ്യത്തിലെത്താൻ. വസൂലാക്കുന്ന നിരക്കിന് ആനുപാതികമായ സേവനം ലഭിക്കാത്തതാണ് റെയിൽവേക്കെതിരെ ഉയരുന്ന പ്രധാന പരാതി. യാത്രക്കൂലി അല്പം കൂടിയാലും സമയക്രമം പാലിച്ച് സുഗമമായ യാത്ര ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ യാത്രക്കാർ സന്തുഷ്ടരാകും. പ്രഖ്യാപിക്കപ്പെട്ട വികസന പദ്ധതികളെങ്കിലും വേഗം പൂർത്തിയാക്കാനും നടപടിയുണ്ടാകണം. കേരളത്തിൽ 18 ആണ്ടുകൾക്ക് മുൻപേ തുടങ്ങിയ ഇരട്ടപ്പാത നിർമ്മാണം ഉദാഹരണമാണ്.